Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Chandogya Upanishad, Spiritual Discourse in Malayalam, presented by Kaivalyananda Swamigal. Thank you. Om Namah Shivaya.
ഭൗതികമായ വിഷയങ്ങളൊന്നും അനുഭവിച്ചാൽ മനുഷ്യന് സുഖം വരത്തില്ല. അതിലൊരു വലിയ സുഖമുണ്ട്. ആ വലിയ സുഖത്തെ പ്രാപിക്കണമെങ്കിൽ നിങ്ങൾ ആശ്രമത്തിലേക്ക് വരണം, ഉപദേശം കേൾക്കണം. സ്വാമിയുടെ ഉപദേശം കേട്ടുകഴിഞ്ഞാൽ പിന്നെ വലിയ ആനന്ദമാണ്, വലിയ സുഖമാണ്. ഇതൊക്കെ നമ്മൾ സാധാരണ കേൾക്കാറും പറയാറുമുള്ളതാണ്. അപ്പൊ ആ ഇന്ദ്രനെ ഇതുപോലെയാണ്, പ്രജാപതിയുടെ അടുത്ത് നിന്ന് ഒരു വലിയ സുഖം കിട്ടും, ആനസുഖം. ഇത് പ്രതീക്ഷ അവിടെ ചെന്ന് അവസാനം കൊണ്ട് എത്തിച്ച അവിടെ സുഷുപ്തിയിൽ ഉറക്കത്തിൽ എന്താണ് പറയുന്നത്? നാഹം ഭോഗ്യം പശ്യാമി. ഇവിടെ ഒരു സുഖമില്ല, എന്താ സുഖമൊന്നും അറിയുന്നില്ല, ബോധം നശിച്ച് ഉറങ്ങുന്നു. ഇതാണോ ആത്മാവ്? അതല്ലേ നമ്മുടെ ഈ സംശയം. അവിടെ എന്താ സുഖം? ഒന്നും അറിയാതിരിക്കുന്നിടത്ത് എന്താ സുഖം? എനിക്കിവിടെ സുഖം കിട്ടണം, വലിയ സുഖമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പാൽപ്പായസം കുടിച്ചതുപോലെ ഇങ്ങനെ ഇരിക്കുന്ന 24 മണിക്കൂർ, അങ്ങനെ ഒരു സുഖമാണ് വേണ്ടത്. പ്രതീക്ഷിക്കുന്ന പറയുന്നു അശരീരം വാവസന്തം. ഇപ്പോ പ്രജാപതി പറയണെന്തിനോ അശരീരമാണ് ആത്മാവ്. അതിനെ കുറിച്ചാണ് ഞാൻ ഉപദേശിച്ച് നിർത്തിയത്. ജാഗ്രതത്തിൽ അശരീരം എന്ന് പറയാൻ പറ്റുമോ? ഇന്ന് ഇവിടെ ശരീരമാണ്. സ്വപ്നത്തിൽ അശരീരം എന്ന് പറയാൻ പറ്റുമില്ല, അവിടെയുണ്ട് ശരീരം. ഇതെന്താണ്? അശരീരമാണ്. ഇവിടെ പ്രിയാപ്രിയെ നസ്പൃശത, അവിടെ സുഖവും ദുഃഖമൊന്നുമില്ല. വലിയ സുഖമുണ്ടല്ലോ നമ്മൾ കൊതിക്കുന്ന സുഖം, അതൊന്നും അവിടെ ഇല്ല. പിന്നെന്താ ദുഃഖമാണ്? അതും സുഖമില്ല, ദുഃഖമില്ല. അതെന്താ? അതിനാണ് നിർവിശേഷം എന്ന് പറയുന്നത്. പിന്നെ ഈ വലിയ സുഖമൊക്കെ എവിടെയാ? ഭൂമാ വൈസുഖം മുമ്പ് പറഞ്ഞല്ലോ, അതൊക്കെ ഈ ജാഗ്രതത്തിലാണ്, ജാഗ്രത അനുഭവത്തിലാണ്. നമുക്ക് വലിയ സുഖം വേണോ? സമാധിച്ചിരിക്കാൻ ഇവിടെ സുഖം കിട്ടും, വലിയ സുഖം കിട്ടും. സമ്പ്രജ്ഞാത സമാധിയിലൊക്കെ വലിയ സുഖം അനുഭവം. ഇതെന്താണ്? പ്രിയാപ്രിയങ്ങൾ സ്പർശിക്കാത്തതാണ്. പിന്നെ ആനന്ദം എന്ന് പറയുന്നത് ഇതുവരെ അത് പ്രതീക്ഷിച്ചാണല്ലോ ഈ പണിയൊക്കെ എടുത്തത്. ആനന്ദം എന്ന് പറയാം, സത്തെന്ന് പറയാം, ചിത്തെന്ന് പറയാം. അവിടെ ആനന്ദത്തിന് മാത്രം വിശേഷിച്ച് കൊമ്പൊന്നുമില്ല. സത്തെന്ന് പറഞ്ഞാൽ എന്താ ധരിക്കുന്നത്? ആനന്ദം എന്നാണ്. ചിത്തെന്ന് പറഞ്ഞാൽ എന്താ ധരിക്കുന്നത്? ആനന്ദമെന്ന്. ആനന്ദത്തിന് മാത്രം കൂടുതൽ ആഗ്രഹം വയ്ക്കുന്നത് കാരണം ഇവിടെ ആനന്ദത്തെ ആഗ്രഹിക്കുന്നതുകൊണ്ടാണ്, വലിയ ആനന്ദത്തെ പ്രതീക്ഷിക്കുന്നത്. ആനന്ദമെന്ന് പറയാൻ നിർവിശേഷമാണ്. അത് സുഖമല്ലേ, അങ്ങനെ സമാധാനിച്ചോളൂ. എന്തായാലും ദുഃഖമല്ലല്ലോ, ഒരു സമാധാനം വേണമല്ലോ മനസ്സിന്. അങ്ങനെ ആനന്ദം ഒന്ന് സ്വീകരിക്കുക, അല്ലെങ്കിൽ സത്തെന്ന് സ്വീകരിക്കുക, അല്ലെങ്കിൽ ചിത്തെന്ന് സ്വീകരിക്കുക. ഭാഷകാരൻ പറയും എന്താണ്? ഈ ശബ്ദത്തിലൂടെ എന്നും നമ്മൾ ഗ്രഹിക്കുന്ന കാര്യങ്ങളല്ല ഇത്. നമ്മൾ വിശദമായി ചർച്ച ചെയ്തത് തൈത്തിരി സച്ചിദാനന്ദങ്ങളെ കുറിച്ച് ചർച്ച ചെയ്തു. ഈ ശബ്ദത്തിലൂടെ എന്നും ഗ്രഹിക്കുന്ന നമ്മുടെ ഭാവനയിലൂടെ പ്രതീക്ഷ ഇവിടെ സഫലീകരണമൊന്നുമല്ല. അതിനെക്കുറിച്ച് ഇത്രയേ പറയാൻ പറ്റും. എന്താണോ പ്രിയാപ്രിയ സ്പർശത, എന്തുകൊണ്ടാണ് പറയുന്നത്? നാഹം അത്ര ഭോഗ്യം പശ്യാമി, എനിക്കിവിടെ ഭോഗ്യമായി അനുഭവയോഗ്യമായി ഒന്നും കാണുന്നില്ല. അവിടെ എന്താ അനുഭവയോഗ്യമായിട്ടുള്ളത്? നിർവിശേഷതയിൽ, അല്ലെങ്കിൽ സ്വയം പ്രകാശത്തിൽ, അല്ലെങ്കിൽ അക്ഷിപുരുഷനിൽ എന്താ എന്താ ഉള്ളത്? പ്രിയാപ്രിയങ്ങൾക്കപ്പുറമാണോ എന്ന് പറയാം എന്ന് അതിനറിയുക, അതിന്റെ നിർവിശേഷതയെ അറിയുക. അതിൽ വീണ്ടും സംശയങ്ങൾ ഉണ്ടെങ്കിൽ, അതിൽ വീണ്ടും അവ്യക്തതയുണ്ടെങ്കിൽ, മോഹം അതിൽ വീണ്ടും ഉണ്ടെങ്കിൽ, ഒരു അഞ്ചു വർഷം കൂടി അത് തന്നെ മനനം ചെയ്യും. അപ്പോ ബോധ്യപ്പെടും എന്താണിത്, പ്രിയാപ്രിയങ്ങൾ സ്പർശിക്കാത്തതാണ്, ദ്വന്ദ്വാതീതനാണ് എന്ന് മനസ്സിലാകും. അവിടെ നദ്ദേഷ്ടി എന്ന കംക്ഷതി, അവിടെ കംക്ഷിക്കാനും ഒന്നുമില്ല, ദേഷിക്കാനും ഒന്നുമില്ല. ഇതാണ് ആ പരമമായ നില. ഇതാണ് നമ്മൾ ഒന്നര മാസം മുമ്പ് ചർച്ച ചെയ്ത് നടത്തിയത്. ഇപ്പൊ അതൊന്നും ബാക്കി കാണത്തില്ല എന്നുള്ളതുകൊണ്ടാണ് വീണ്ടും ഞാൻ അതുവരെ ഒന്നുകൂടി ആവർത്തിച്ചത്. ഇവിടെ ചില ചോദ്യങ്ങളുണ്ടായി. ഇവിടെ ഒരാത്മാവിനെ കുറിച്ചല്ല, മൂന്ന് ആത്മാവിനെ കുറിച്ച്. ഒന്ന് അക്ഷിപുരുഷൻ, മറ്റൊന്ന് സ്വയം ജ്യോതിസ്, മറ്റൊന്ന് നിർവിശേഷാത്മ, ഒന്ന് ജാഗ്രത്, മറ്റൊന്ന് സ്വപ്നം, മറ്റൊന്ന് സുഷുപ്തി. ഇത് മൂന്നാണോ ഒന്നാണോ? ഒരു ഭൂമാവിനെ കുറിച്ചും പറഞ്ഞു, ഇതെല്ലാം ഒന്നാണോ? ആ ഭൂമാവ് തന്നെയാണോ? ഇത് ആരെക്കുറിച്ചായി ബോധിപ്പിക്കുന്നു? ഞാനിപ്പോ ആരോ ജാഗ്രത്തിലെ ആത്മാവാണോ, അതേ സ്വപ്നത്തിലെ ആത്മാവാണോ, അതേ സുഷുപ്തനായ ആത്മാവാണോ? ഇതിന്റെ ചോദ്യങ്ങളും സമാധാനങ്ങളുമാണ് നമ്മൾ ചർച്ച ചെയ്തത്. അവിടെ വിശേഷിച്ചും ആ പ്രിയാപ്രിയങ്ങൾ എങ്ങനെ സ്പർശിക്കുന്നില്ല, അതാ പറഞ്ഞു. ശരീരത്തോടുകൂടി ഇരിക്കുമ്പോഴേ പ്രിയാപ്രിയങ്ങളുള്ളൂ. ശരീരത്തോടുകൂടി ഇല്ലെങ്കിൽ പ്രിയാപ്രിയങ്ങളില്ല. അതെങ്ങനെയാ? ശരീരത്തോടുകൂടി ഇല്ലാത്ത കാര്യം എനിക്ക് ചിന്തിക്കാനേ വയ്യ. അങ്ങനെ ചിന്തിക്കും, ശരീരത്തിലിരുന്നു കൊണ്ട് ശരീരം ഇല്ലാത്തൊരവസ്ഥയെക്കുറിച്ച് ചിന്തിക്കുക. അതിനു വേണ്ടിയിട്ട് അവിടെ ചർച്ച ചെയ്ത് പറഞ്ഞു, അസംപ്രസാദനായിരിക്കുന്ന അവസ്ഥയുണ്ട്, ശരീരത്തോടുകൂടിയല്ല ഇരിക്കുന്നു, അവിടെ ശരീരമില്ല. ശരീരമില്ലാത്തൊരു അവസ്ഥയുണ്ടെന്നൊരു കടങ്കഥ പറഞ്ഞു തരികയല്ല, സ്വ അനുഭവത്തിൽ തന്നെ കാണിച്ചു തരികയാണ്. സമസ്ത സമ്പ്രസന്ന സുപ്ത, അവിടെ ശരീരത്തോടുകൂടിയല്ല ഇരിക്കുന്നു, ശരീരമില്ലാതെ തന്നെ ഇരിക്കുന്നു. അതാണ് അശരീരനായിരിക്കുന്നു പ്രിയാപ്രിയങ്ങൾ. അതെല്ലാം വേറെന്താ ഇവിടെ ദൃഷ്ടാന്തം കൊടുത്ത് കാണിക്കും? പറഞ്ഞിട്ട് കാര്യമുണ്ടോ എനിക്ക് ശരീരമില്ല എന്നൊക്കെ സ്വാമി പറയും? പക്ഷെ ഈ ശരീരത്തെ സ്പർശിക്കുന്ന എന്തെങ്കിലും ഒരു ചെറിയ കാര്യം വന്നാൽ മതി സ്വാമി ഉടനെ അസ്വസ്ഥനാണ്. പനി വന്നാൽ മതി, ജലദോഷം വന്നാൽ മതി, അല്ലെങ്കിൽ ആരെങ്കിലും സ്വാമി ആസ്വാമി എന്ന് വിളിച്ചാൽ മതി, സ്വാമി അസ്വസ്ഥനാണ്. ശരീരമില്ലെന്ന് പറയും ചെയ്യും. സ്വയം അറിയാൻ ശരീരമൊക്കെ ഉണ്ട്. ഇത് പറഞ്ഞല്ലേ പറ്റും, വയറ്റിപ്പഴുപ്പിന് വേണ്ടി ഇത് പറഞ്ഞല്ലേ പറ്റും. പിന്നെ ശരീരമില്ലെന്ന് പറഞ്ഞാൽ എങ്ങനെയാ? അതിനുവേണ്ടി പറയുന്നു. ഒരടയും പറയാൻ പറ്റൂ, സുപ്ത സമസ്ത സമ്പ്രസന്ന, അത് മാത്രമേ പറയാൻ പറ്റൂ. എന്തുകൊണ്ട് സമാധിയെ കുറിച്ച് പറഞ്ഞില്ല? സമാധി ആർക്കും അനുഭവമില്ല. അതിനുവേണ്ടി പരിശ്രമിക്കുന്ന യോഗികൾക്കല്ലേ അനുഭവമുള്ളൂ? ഇതിപ്പോ ഉപദേശം യോഗിക്കല്ല, സർവർക്കും വേണ്ടിയാണ്. എല്ലാവർക്കും അനുഭവമുള്ള ഒന്നാണ് സുപ്ത എന്ന് പറയുന്നത്. അവിടെ അശരീരനാണ്, അത് വ്യക്തമാക്കുന്നു. അവിടെ പ്രിയാപ്രിയങ്ങളില്ല, സുഖദുഃഖങ്ങളില്ല. അത് വേറെയാണോ? അല്ല, അത് തന്നെയാണ് ഇവിടെ അക്ഷിപുരുഷനായും ഇരിക്കുന്നത്. അത് മൂന്നാകുമോ? അല്ല, ഒന്ന് തന്നെ. വിജ്ഞാനം ആനന്ദം ബ്രഹ്മ, ആനന്ദോ ബ്രഹ്മ ഇഹാ വിഭൂമൈവ സുഖം. അതിനെയാണ് ഇവിടെ വിജ്ഞാനം എന്ന് പറയുന്നത്, അതിനെയാണ് ആനന്ദം എന്ന് പറയുന്നത്, അതിനെയാണ് ഭൂമ എന്ന് പറയുന്നത്, അതിനെയാണ് സുഖം എന്ന് പറയുന്നത്. അതാണ് സുഖം, അല്ല നമ്മുടെ പ്രതീക്ഷയിലുള്ള സുഖം. അവിടെ ചോദിച്ചു, അത് അസംവേദ്യമാണോ അതേ സംവേദ്യമാണ്? സുഖത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്ക് അനുഭവപ്പെടുന്ന ഒരു അസംവേദ്യത, ബോധമില്ലാതെ ഉറങ്ങിയെന്നല്ലേ പറഞ്ഞു. ജാഗ്രതയിലെയും സ്വപ്നത്തെയും കുറിച്ച് ചിന്തിക്കുമ്പോൾ സംവേദ്യത, അനുഭവം. എന്താ സിദ്ധാന്തം പറയുന്നത്? നിത്യസംവേദ്യമാണ്. അതങ്ങനെ അവിടെ സുപ്തനായി സംവേദ്യമായിരിക്കുന്നു, ജാഗ്രതയിൽ അക്ഷിപുരുഷനായി സംവേദ്യമായിരിക്കുന്നു, സ്വപ്നത്തിൽ സ്വയം ജ്യോതിസായി സംവേദ്യമായിരിക്കുന്നു. അത് നിത്യസംവേദ്യം തന്നെ, അത് ജാഗ്രതയിൽ ബോധ്യപ്പെടണം. അതിനുവേണ്ടി പല പൂർവപക്ഷങ്ങൾ വന്നു, അതിന് സമാധാനം പറഞ്ഞു. അന്യാതോ അസ്തി ദുഷ്ട, അതാണ് അവസാനിപ്പിച്ചത്. പറയുന്നു, ഈ നാന്യു അതോ അത്യധിഷ്ഠ എന്ന് പറയുന്നത് സുഷുപ്തനെ കുറിച്ചാണ്, സുപ്ത ആത്മാവിനെ കുറിച്ചാണ് ശ്രുതിയിൽ ഇത് പറയുന്നത്. അതെന്താണോ പറയുന്നത് അത് തന്നെയാണ് ആ ഭൂമാവ്. ഭൂമാവ് എന്ന് പറഞ്ഞു അത് തന്നെയാണ് സർവജന്തുവിനാം പരാത്മാ, സർവജന്തുക്കളുടെയും സർവപ്രാണികളുടെയും ആത്മാവായിരിക്കുന്ന ആ ഭൂമാവ് തന്നെയാണ്. ഇവിടെയും അത് തന്നെയാണ് പറയുന്നത്. ഇവിടെ മൂന്നായിട്ട് ഉപദേശിച്ചെങ്കിലും ഒന്ന് തന്നെയാണ്. ഒന്നാണെങ്കിൽ പഴയ ചോദ്യം വീണ്ടും വരും, ആ ഭൂമാവാണ് ഈ ജാഗ്രത ലക്ഷ്യപുരുഷനായിരിക്കുന്നതെങ്കിൽ ഈ സുഖദുഃഖങ്ങളെല്ലാം ആ പരമാത്മാവിനെ അനുഭവിക്കേണ്ടി വന്നല്ലോ കഷ്ടം. ആ പരമാത്മ പദവി അതിന് നഷ്ടപ്പെട്ടല്ലോ. അവിടെ മുതലാണ് നമ്മൾ ഇനി ചർച്ച ചെയ്യുന്നത്. എന്നുവെച്ചാൽ ആത്മനഃ സംസാരിത്വം, അങ്ങനെ ധരിക്കേണ്ട ആ ഭൂമാവ് സംസാരിയായി എന്ന് ധരിക്കുന്നു. ഇവിടെ ഒരു ആശയക്കുഴപ്പത്തിൽ നിന്നാണ് ആധ്യാത്മികതയുടെ തുടക്കം. എന്താണ് ഞാൻ ദുഃഖിയാണ്, സുഖിയാണ്, സംസാരിയാണ്, എനിക്ക് മോക്ഷം വേണം, മുക്തി വേണം, ഇങ്ങനെ ഒരു തുടക്കത്തിൽ തകരാറൊന്നുമില്ല. കാരണം എന്തുകൊണ്ട്? ഇതിനാണ് അജ്ഞാനം എന്ന് പറയുന്നത്. ഈ അജ്ഞാനം ഉള്ളത് കൊണ്ടാണ് ഈ അജ്ഞാനത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത്. അപ്പൊ അജ്ഞാൻ അങ്ങനെ ചിന്തിക്കാൻ കഴിയും, ഞാൻ സംസാരിയാണ്, ഞാൻ ബന്ധനത്തിൽപ്പെട്ടിരിക്കുന്നു. ഇത് തന്നെയാണ് ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നത്, എനിക്കിതിൽ നിന്ന് മോചനം വേണം. ഈ അനുഭവം പരമാർത്ഥമല്ലെങ്കിലും ഈ അനുഭവത്തെ അംഗീകരിച്ചുകൊണ്ടാണ് തുടങ്ങുന്നത് ആധ്യാത്മികം. പക്ഷെ അങ്ങനെ തുടങ്ങുമ്പോഴും ഇതിനെല്ലാം അംഗീകരിച്ചുകൊണ്ട് മുക്തിക്ക് വേണ്ടി പരിശ്രമിക്കുമ്പോഴും ഒന്നറിയണം. എന്താണ് എന്നുവെച്ചാൽ ആത്മനഃ സംസാരിത്വം, നിനക്ക് സംസാരിത്വമില്ല, താൻ സംസാരിയല്ല. എന്നുവെച്ചാൽ എന്താ, താൻ മുക്തനാണ്, സംസാരം തന്നെ സ്പർശിച്ചിട്ടില്ല. പക്ഷെ ബന്ധന അനുഭവം ഉണ്ടല്ലോ. എങ്ങനെ? സ്വദുഃഖാദികളുടെ അനുഭവം തന്നെ, ജന്മമരണങ്ങളുടെ അനുഭവം തന്നെ. അതിരുന്നോട്ടെ, അങ്ങനെ ഒരു അനുഭവം ഉണ്ട്. പക്ഷെ അനുഭവം പരമാർത്ഥമല്ല, അതേ പറയുന്നുള്ളൂ, അനുഭവം ഇല്ലെന്ന് പറയുന്നു. എന്നുവെച്ചാൽ ആത്മനെ സംസാരിക്കും എന്ന് പറയുമ്പോ നിനക്ക് സംസാരം ഇല്ലെന്നല്ല പറയുന്നത്, നീ അനുഭവപ്പെടുന്ന ഈ സംസാരം അത് പരമാർത്ഥമുണ്ട്. പരമാർത്ഥം അസംസാരിയായ ആത്മസ്വരൂപമാണ്. അല്ലെങ്കിൽ രണ്ടും പറയുമ്പോൾ ആശയക്കുഴപ്പം പറയും. ഒരിക്കൽ പറയും നീ അജ്ഞനാണ്, നീ നിനക്ക് ബന്ധനമുണ്ട്, നിന്റെ മോക്ഷത്തിന് വേണ്ടി പരിശ്രമിക്കണമെന്നൊക്കെ ഒരു സൈഡിൽ പറയും. വേറൊരു ഭാഗത്ത് പറയും നിത്യമുക്തനാണ്. ഇത് രണ്ടും കൂടെ എനിക്ക് ആശയക്കുഴപ്പത്തെ ഉണ്ടാക്കുന്നുണ്ട്. രണ്ടിന്റെയും താല്പര്യം ഒന്ന് തന്നെ, നിന്നിൽ സംസാരിത്തമില്ല. മുമ്പ് പറഞ്ഞിട്ടുണ്ടല്ലോ, ഇതെല്ലാം സത്യം എന്ന് പറഞ്ഞാലും ഇതെല്ലാം മിഥ്യം എന്ന് പറഞ്ഞാലും താല്പര്യം ഒന്നാണ്. ഇതിന് രണ്ടർത്ഥമില്ല നമ്മൾ ധരിക്കുന്നുള്ളൂ. സംസാരി എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അസംസാരി എന്ന് പറഞ്ഞാലും താല്പര്യം ഒന്നാണ്. സംസാരി എന്ന് പറഞ്ഞാൽ എന്താണ്? എന്റെ അനുഭവങ്ങളെ അംഗീകരിക്കും. സംസാരിത്വം എന്റെ അനുഭവമാണ്. അതേസമയം പറയുന്നു അത് പരമാർത്ഥമല്ല എന്ന് പറയുമ്പോൾ അത് അസംസാരിത്വമായി. അതാണ് അടുത്തു പറയുന്ന അവിദ്യ അധ്യസ്തത്വ. അവിദ്യയാൽ അധ്യസ്തമാണ്, അവിദ്യയാൽ ആരോപിതമാണ്, അല്ലെങ്കിൽ പറയാം അവിദ്യയാൽ കൽപ്പിതമാണ്. അറിവില്ലായ്മ കൊണ്ട് കൽപ്പിക്കുന്നതാണ്. ഞാൻ പ്രത്യേകിച്ചൊന്നും കൽപ്പിക്കുന്നില്ല, ഇതുവരെയും ഒന്നും കൽപ്പിച്ചിട്ടില്ല, എന്നിട്ട് അജ്ഞാനത്തെ ഞാൻ കൽപ്പിച്ചിട്ടില്ല, ഞാൻ അജ്ഞാനിയാണെന്ന് കരുതിയിട്ടില്ല. പിന്നെ എപ്പോഴും പറയുന്ന എന്താ ഈ കൽപ്പന, കൽപ്പനയാണ്. ആരാ ഇവിടെ കൽപ്പിച്ചത്? ആരെങ്കിലും കൽപ്പിച്ചോ? ഞാൻ അച്ഛനാണെന്ന് കൽപ്പിച്ചിട്ടില്ല. കൽപ്പന എന്ന് പറഞ്ഞാൽ എന്താ എന്റെ താല്പര്യം? കൽപ്പന എന്ന് പറഞ്ഞാൽ അനുഭവം എന്നാണ് എന്റെ താല്പര്യം. താല്പര്യം അജ്ഞാനം കൊണ്ടുള്ള അനുഭവം, അവിദ്യ അധ്യസ്ഥം എന്ന് പറഞ്ഞു. അത് നിഷേധിക്കാൻ പറ്റില്ലല്ലോ. അനുഭവമുണ്ട്. എന്താണ്? സംസാരിയാണോ? എനിക്ക് ജനനമുണ്ട്, മരണമുണ്ട്, ഞാൻ പുരുഷനാണ്, സ്ത്രീയാണ്, അനുഭവമാണ്. ഇതിനാണ് പറയുന്നത് സാങ്കേതിക ഭാഷ. താല്പര്യത്തെ നമ്മൾ മനസ്സിലാക്കുന്നു. അതിന്റെ സാങ്കേതികത്വത്തെ അങ്ങോട്ട് കളയുന്നു. അതി പിടിച്ചു തോന്നി കഴിഞ്ഞാൽ ഒരിടത്ത് എത്തത്തില്ല. അജ്ഞാനം കൊണ്ടുള്ള അനുഭവം, ഇത് അജ്ഞാനം കൊണ്ടുള്ള അനുഭവം എന്തോ എങ്ങനെ തീരുമാനിക്കാം? കാരണം അനുഭവമുണ്ട്. ഞാൻ സംസാരിക്കണം എന്ന് വെച്ചാൽ എനിക്ക് ജനന മരണങ്ങളുണ്ട്, എനിക്ക് സ്വദുഃഖങ്ങളുണ്ട്. ഇത് അജ്ഞാനം കൊണ്ടാണ്. അതാണ് ശാസ്ത്രം ബോധിപ്പിക്കുന്നത്. ഇത് അജ്ഞാനം കൊണ്ടാണെന്നുള്ളത് സ്വയം അറിയുന്നുണ്ട്. അനുഭവത്തിന് ശാസ്ത്രത്തിന്റെ ആവശ്യമില്ല. സംസാര അനുഭവത്തിന് ശാസ്ത്രം ബോധിപ്പിക്കേണ്ട കാര്യമില്ല. ആരുടെയും സഹായമില്ല. ഇതെങ്ങനെ കടന്നുകൂടി എന്നുള്ളത് പോലും പിടിയില്ല. അതുകൊണ്ടാണ് പറയുന്നത് അനാദിയാണ്. ഈ ജാഗ്രത്തിൽ ഇത് തുടങ്ങിയതറിയാം. കഴിഞ്ഞ ജാഗ്രതകളിൽ ഇതുണ്ടായിരുന്നു, ഇത്ര അതിനെ കുറിച്ച് അറിയാൻ പറ്റും. എന്നാ ഈ ജാഗ്രത തുടങ്ങിയത്? ശൈശവത്തിലാണ്, അതോ ഗർഭസ്ഥനായിരുന്നപ്പോഴാണ്, അതോ പൂർവ്വജന്മങ്ങളിലാണ്? ഇതൊന്നും നമുക്ക് പിടികിട്ടത്തില്ല. അത് പിടികിട്ടാത്തതുകൊണ്ട് പറയും അജ്ഞാനം, അല്ലെങ്കിൽ പറയും അനാദി. രണ്ടിന്റെ താല്പര്യം ഒന്നും തന്നെ പിടികിട്ടുന്നില്ല. അനുഭവമുണ്ട് എന്നാ എങ്ങനെ, എന്തുകൊണ്ട്? ചോദ്യങ്ങൾക്കൊന്നും ഉത്തരവില്ല. അതുകൊണ്ട് അതിന് അജ്ഞാനം കൊണ്ടുള്ള അനുഭവം എന്ന് പറയും. അതാണ് ശ്രുതി അല്ലെങ്കിൽ ശാസ്ത്രം വിശേഷിച്ച് ബോധിപ്പിക്കുന്നത്. നിങ്ങളുടെ ഈ അനുഭവം അത് അവിദ്യ ഹേതുവായിട്ടാണോ, അജ്ഞാനം കൊണ്ടാണോ? യുക്തി കൊണ്ട് സമാധാനം കണ്ടെത്താൻ പ്രയാസമുണ്ട്. അനുഭവത്തിൽ നിലനിൽക്കാത്തതുണ്ട്. അജ്ഞാനം അനുഭവത്തിൽ നിലനിൽക്കുന്നുണ്ട്. നഹി രജ്ജു ശുക്തി കാ ഗഗനാദിഷു സർപ്പ രജത മലാദീനി മിഥ്യാജ്ഞാന അധ്യസ്ഥാനി തേഷാം ഭവന്തീതി. പ്രസിദ്ധമായ ദൃഷ്ടാന്തങ്ങളെല്ലാം ഭാഷകാരനോട് ചേർത്ത് പറയണം. ഒന്ന് രജ്ജു സർപ്പം, മറ്റൊന്ന് ശുക്തിക രജതം, മൂന്നാമത്തത് ഗഗന മലം. ഇതെല്ലാം മിഥ്യാജ്ഞാന അധ്യസ്ഥാനി. മിഥ്യാജ്ഞാനം അതിനെ തന്നെ നേരത്തെ അവിദ്യ എന്ന് പറഞ്ഞു. ഇതിലൊക്കെ ശാസ്ത്രജ്ഞന്മാർക്ക് സാങ്കേതികമായ തർക്കങ്ങളുണ്ട്. മിഥ്യയായ അജ്ഞാനമാണോ അതാണോ അവിദ്യ? വാദവിവാദങ്ങളൊക്കെ ജടിലമായ സാങ്കേതിക നൂലാമാലകളുള്ള പിടിച്ചുള്ള തർക്കങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ അതിലേക്കൊന്നും പോകണ്ട. ഒരിടത്തു ഒന്നും കൊണ്ടെത്തിക്കത്തില്ല. ബുദ്ധിക്ക് ആയാസം ഉണ്ടാക്കുന്നു മാത്രം. അജ്ഞാനമൊന്ന് മനസ്സിലാക്കിയാൽ മതി. അജ്ഞാനം എന്ന് പറയുകയാണെങ്കിൽ പിന്നെ എന്തിനാ മിഥ്യയെന്ന് വിശേഷിപ്പിച്ചതെന്നൊക്കെ ചോദ്യം. ചോദ്യം ഉള്ളിടത്ത് അതിന് സമാധാനവും കാണും. നമ്മൾ അജ്ഞാനമൊന്ന് മനസ്സിലാക്കുക. ഇതെല്ലാം എന്താണ്? അജ്ഞാനം കൊണ്ട് ഉള്ള അനുഭവങ്ങളാണ്. അജ്ഞാനം കൊണ്ട് അധ്യസ്ഥമാണെന്ന് പറഞ്ഞാൽ അജ്ഞാനം കൊണ്ടുള്ള അനുഭവമാണ്. രജ്ജുല സർപ്പം അറിവില്ലായ്മ കൊണ്ട് തോന്നുന്നതാണ്. എന്താണ് അവിടെ പരമാർത്ഥത്തിലുള്ളത്? അതിനറിയാത്തതുകൊണ്ട്. ഒരിക്കലും അവിടെ ഭാഷകാരൻ ഇത് ഉദ്ദേശിച്ചല്ല പറയുന്ന എന്താണ്, ഈ കാണുന്ന പ്രപഞ്ചം ശരീരം ഉൾപ്പെടെയുള്ളതെല്ലാം കയറിലെ പാമ്പ് പോലെ ഒരു സാധനമാണ്, അങ്ങനെ ഒരു ഉദ്ദേശമേ ഇല്ല പറയുന്നത്. പ്രപഞ്ചം അങ്ങനെ ഒരു വസ്തുവാണ്, എന്താണ് കയറിലെ പാമ്പ് പോലെ ഒരു വസ്തു, അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല. അവരെ ദൃഷ്ടാന്തത്തെ എടുത്ത് പറയുന്നുണ്ടെങ്കിലും അങ്ങനൊരു താല്പര്യത്തിലല്ല പറയുന്നത്. അങ്ങനൊരു താല്പര്യത്തിലാണ് പറയുകയാണെങ്കിൽ ഇതൊരു വലിയ വർദ്ധിതമായി പോയി അദ്വൈതം എന്ന് പറയുന്നു. എന്താ ഈ കാണുന്നതൊക്കെ കയറിലെ പാമ്പ് പോലെ ഒരു വസ്തുവാണ്, അല്ലെന്ന് നമുക്ക് ബോധ്യമുള്ള കാര്യം. കയറിലെ പാമ്പ് വേറെ, ഈ കാണുന്ന വേറെ. ശുക്തിചാരജലം അതുപോലെ മറ്റൊരുദാഹരണം, ഗഗനമലം അത് മറ്റൊരുദാഹരണം. ഇവിടെയെല്ലാം ഈ ഉദാഹരണങ്ങളിലൂടെ എല്ലാം ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്ന എന്താണ്, ഒരു വസ്തുവിന്റെ വാസ്തവ സ്വരൂപം നമ്മുടെ അനുഭവത്തിൽ മറഞ്ഞിരിക്കാം. വാസ്തവവിരുദ്ധമായ അനുഭവങ്ങൾ ഉണ്ടാകാം, ഇത്ര മാത്രമേ ഇതുകൊണ്ട് ഉദ്ദേശിക്കൂ. അല്ലാതെ വസ്തുക്കളെ പരസ്പരം താരതമ്യം ചെയ്ത് ബോധിപ്പിക്കുന്നതല്ല. രജ്ജുവിലെ സർപ്പം എന്ന് പറയുന്ന ഒരു വസ്തു, പ്രപഞ്ചം എന്ന് പറയുന്ന ഒരു വസ്തു, ഇത് രണ്ടും ഒരുപോലെയാണ് എന്ന് നമ്മളെ പഠിപ്പിക്കുക. അങ്ങനെ ധരിച്ചു കഴിഞ്ഞാൽ അത് വലിയ വിഡ്ഢിത്വം. കുറിച്ച് എന്താണ് ബോധ്യപ്പെടുത്തുന്നത്? ഒരു വസ്തു എന്ന് പറയാൻ ഇവിടെ ഒരു വസ്തുവേ ഉള്ളൂ, പരമാർത്ഥ വസ്തു. അതിന്റെ പരമാർത്ഥ സ്വരൂപത്തെ ബോധ്യപ്പെടാതിരിക്കുന്നിടത്തോളം കാലം പലതരത്തിലും അനുഭവപ്പെടാം, പലതരത്തിൽ അനുഭവപ്പെടാം. ആ പരമാർത്ഥത്തെ ബോധ്യപ്പെടാതിരിക്കുന്നിടത്തോളം കാലം എന്ന് പറയുമ്പോൾ അതിനാണ് അജ്ഞാനം എന്ന് പറയുന്നത്. തന്റെ തന്നെ ആരാണോ ശ്രോതാവായിരിക്കുന്നത് അവന്റെ തന്നെ വാസ്തവ സ്വരൂപത്തെ ബോധ്യപ്പെടാതിരിക്കുന്നിടത്തോളം കാലം അവന് വിചിത്രമായ പല അനുഭവങ്ങളും ഉണ്ടാകും. തന്റെ വാസ്തവ സ്വരൂപത്തെ ബോധ്യപ്പെടാതിരിക്കുന്നിടത്തോളം കാലം താൻ ശരീരം, മനസ്സ്, തന്റേത്, പ്രപഞ്ചം, പ്രപഞ്ച ഘടകങ്ങൾ, ഇങ്ങനെയെല്ലാം ഉള്ള അനുഭവങ്ങളുണ്ടാകും. ഇക്കാര്യം ബോധ്യപ്പെടുത്തുകയാണ് ഈ ദൃഷ്ടാന്തത്തിലൂടെ ഉദ്ദേശിക്കുന്നത്. അല്ലാതെ പ്രപഞ്ചം രജ്ജു സർപ്പത്തെ പോലെ ഒരു സാധനമാണ് എന്ന് ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടുണ്ട്. അതാണ് പറയുന്നത് തേഷം ന ഭവന്തി. ഇവിടെ എന്തെല്ലാം ഇങ്ങനെ അനുഭവപ്പെടുന്നുണ്ടോ, രജ്ജു സർപ്പമായിട്ടോ ആകാശ മലിനം എന്ന് പറയുന്നത് ഈ ആകാശത്തിൽ കാണുന്നു, ആകൃതി രൂപവും മറ്റുമൊക്കെയാണ്. അതാണ് ആകാശമലിനത എന്ന് പറയുന്നത്. നിറമില്ലാതിരിക്കുന്ന അതിന് നിറം കാണുന്നു, നിറമില്ലാത്ത ഒന്നാണ് ആകാശം, അവകാശം, ഇടം.